ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഉറുമ്പുകളെ ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ അരിമണിയും എത്ര കഷ്ടപ്പെട്ടാണ് അതിന്റെ മാളത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതെന്ന്. അങ്ങനെ കഷ്ടപ്പെട്ട് ആ ഭാരം മുഴുവൻ താങ്ങിപ്പിടിച്ച് തന്റെ മാളത്തിനരികിലെത്തുമ്പോഴാണ് തിരിച്ചറിയുന്നത് ആ ഭക്ഷണ പദാർത്ഥം ഉൾക്കൊള്ളാൻ വണ്ണം വലുതല്ല മാളത്തിന്റെ സുഷിരമെന്ന്. ഒടുവിൽ കഷ്ടപ്പെട്ട് വലിച്ചുകൊണ്ടുവന്ന ഭക്ഷണം ഉപേക്ഷിക്കാൻ മാത്രമേ ഉറുമ്പിന് കഴിയൂ. ഓരോ മനുഷ്യന്റെയും കാര്യം ഇത്രയേ ഉള്ളൂവെന്ന് സാമാന്യവൽക്കരിക്കാമെങ്കിലും ഈ ഉറുമ്പ് ജീവിതം കൂടുതൽ ചേരുന്നത് പ്രവാസികൾക്കാണ് എന്ന് തോന്നുന്നു. നാളുകളെ സ്വപ്നം കണ്ടാണ് ഓരോ പ്രവാസിയുടെയും ഇന്നത്തെ ജീവിതം. അടുത്ത വെക്കേഷനു വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതും വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടു വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഏതാനും ദിവസങ്ങൾ നാട്ടിൽ, വീട്ടിൽ, കുടുംബത്തിനൊപ്പം സന്തോഷം നിറഞ്ഞ കുറച്ച് നാളുകൾ. അടുത്തത് നാളത്തേക്കുള്ള സുരക്ഷിതമെന്ന നിലയ്ക്ക് കെട്ടിപ്പൊക്കുന്ന ഭവനമാണ്. ഒരിക്കലും ഈ പ്രവാസ ജീവിതം അവസാനിപ്പിക്കേണ്ടതാണെന്നും അന്ന് സ്വസ്ഥമായി ജീവിക്കാൻ സ്വന്തമായൊരു വീട് ഉണ്ടാവണം എന്നുമുള്ള ഇന്നിന്റെ സ്വപ്നം. പിന്നെയുള്ളത് ഏത് നിമിഷവും അവസാനിപ്പിക്കേണ്ടതായ പ്രവാസം കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയാൽ ജീവിതമാർഗം കണ്ടെത്താനുള്ള ആലോചനയാണ്. അതൊരുപക്ഷെ ചെറിയൊരു കടയാവാം, അല്ലെങ്കിൽ കൃഷിയാവാം, അതുമല്ലെങ്കിൽ ആട് വളർത്തൽ കേന്ദ്രമോ കോഴി വളർത്തൽ കേന്ദ്രമോ ആവാം. ഈ പറഞ്ഞതെല്ലാം സാധാരണ പ്രവാസിയെക്കുറിച്ചാണ്. കുറഞ്ഞ ശമ്പളത്തിൽ തൊഴിലെടുക്കുന്ന, ആളെണ്ണത്തിൽ കൂടുതലുള്ള സാധാരണ പ്രവാസിയെക്കുറിച്ച്. കോടികൾ നിക്ഷേപം നടത്താൻ കെൽപ്പുള്ളവരെ ചുവപ്പ് പരവതാനി വിരിച്ച് നാടിന്റെ നിക്ഷേപ മേഖലയിലേക്ക് ആനയിക്കുമ്പോൾ ചെറിയ സംരംഭങ്ങളുമായി നാട്ടിൽ തന്നെ ജീവിതം തുടരാൻ ആഗ്രഹിക്കുന്ന ഇക്കൂട്ടർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സർക്കാരിനെതിരെയോ ഉദ്യോഗസ്ഥ സമൂഹത്തിനെതിരെയോ ഉള്ള ആക്ഷേപമുന്നയിക്കലോ പരാതി പ്രളയമോ അല്ല. അശാസ്ത്രീയമായ നിയമങ്ങൾ ഓരോ സംരംഭകനെയും എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. തിരുത്താൻ കഴിയുന്നത് തിരുത്താനാണ്. സൗദിയിലടക്കം സ്വദേശിവൽക്കരണം വ്യാപകമായപ്പോൾ ആയിരക്കണക്കിന് പ്രവാസികൾ തിരികെ നാട്ടിലേക്ക് മടങ്ങി. ഇവരിൽ ഭൂരിഭാഗം പേരും സ്വന്തമായി കൃഷിയോ ഫാമോ തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആട് ഫാം തുടങ്ങാൻ തീരുമാനിച്ച കണ്ണൂർ സ്വദേശിയായ ഒരു പ്രവാസിക്ക് നേരിടേണ്ടി വന്ന അനുഭവം വിവരിക്കാം. ആദ്യഘട്ടത്തിൽ 25 ആടുകളുള്ള ഒരു ഫാം, അതായിരുന്നു ലക്ഷ്യം. മൊത്തം ചെലവ് 2 ലക്ഷമേ വരുന്നുള്ളൂ. അങ്ങനെ കാര്യങ്ങൾ വേഗത്തിലാക്കി. ആടുകളെ വാങ്ങാനുള്ള ഏർപ്പാട് തുടങ്ങി. ഫാം തുടങ്ങുന്നതിനുള്ള സ്ഥലം കണ്ടെത്തി ഒരുക്കങ്ങൾ ആരംഭിച്ചു. ലൈസൻസിനുള്ള നീക്കങ്ങൾ തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് ആട് ഫാം ഷെഡുകൾക്ക് ഫയർ സിസ്റ്റം നിർബന്ധമാണെന്ന്. അതിന് 20,000 ലിറ്റർ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കും 8 വാതിലുകളും പമ്പും മോട്ടോറും വേണം. ഇതിനെല്ലാം കൂടി ചെലവ് കുറഞ്ഞത് 7 ലക്ഷം. എന്തുകൊണ്ടിങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ, സംസ്ഥാന സർക്കാരിന്റെ ബിൽഡിംഗ് റൂൾ പ്രകാരം ആട്, കോഴി, ഡയറി ഫാമുകൾ എല്ലാം വ്യവസായത്തിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഫാം കെട്ടിടങ്ങൾക്ക് വ്യവസായത്തിന്റെ ലൈസൻസിംഗ് ബാധകമാണ്. വ്യവസായ വകുപ്പ് ചോദിച്ചപ്പോൾ ഇതൊന്നും തന്നെ വ്യവസായമല്ല എന്ന് രേഖാമൂലം മറുപടി കിട്ടി. പക്ഷെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇപ്പോഴും ഫാമിംഗ് വ്യവസായമാണ്. 20 കോഴിയെ പോറ്റാൻ പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ അനുസരിച്ച് കെട്ടിടം പണിയാൻ പെർമിഷൻ വേണം. എന്നാൽ 100 കോഴിയെ വരെ പോറ്റാൻ ലൈസൻസ് വേണ്ട എന്ന് ഫാം ലൈസൻസിംഗ് ചട്ടത്തിൽ പറയുന്നു. എന്തൊരു വിരോധാഭാസമാണ്! 1 കോഴിക്ക് 1 സ്ക്വയർ ഫീറ്റ് സ്ഥലം മതി വെറ്റിനറി സയൻസിൽ. എന്നാൽ അത് പഞ്ചായത്ത് നിയമത്തിൽ 15 കോഴിക്ക് 1 സെന്റ് വേണം. അതുപ്രകാരം 1 ഏക്കർ സ്ഥലത്ത് 1,500 കോഴിയെ പോറ്റാനേ കഴിയൂ. എന്നാൽ 1 ഏക്കർ സ്ഥലത്ത് 15,000 കോഴിയെ വരെ പോറ്റാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. 5 പശുക്കളെ വളർത്താൻ ലൈസൻസ് വേണ്ട, പക്ഷേ 1 പ്രസവിച്ച് എണ്ണം 6 ആയാൽ ലൈസൻസ് വേണം. അതിന് ഫയർ സിസ്റ്റവും സ്ഥാപിക്കണം. വ്യവസായത്തിൽപ്പെട്ടതിനാൽ എല്ലാ ഫാമുകൾക്കും സോളിഡ് വേസ്റ്റ് റീസൈക്ലിംഗ് സംവിധാനം വേണം. 21 കോഴിയെ പോറ്റാൻ ATP സ്ഥാപിക്കണം എന്നർത്ഥം. ഏറ്റവും കുറഞ്ഞ കപ്പാസിറ്റി ATP സ്ഥാപിക്കാൻ 15 ലക്ഷം രൂപ വേണം. 5,000 കോഴികളെ വളർത്തുന്ന സ്ഥലത്തേക്ക് 5 മീറ്റർ വഴി വേണമത്രേ. ഇതാണ് കേരളം. വർഷങ്ങളായി കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്ന ഡോക്ടർ മോഹൻ ഇതിനൊരു പരിഹാരം തേടി മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ പരാതി പരിഹാരത്തിലേക്ക് അയച്ചുകൊടുത്തു. നിയമത്തിന്റെ പ്രശ്നങ്ങളും അതിനുവേണ്ട മാറ്റങ്ങൾ വരെ വ്യക്തമാക്കിയതായിരുന്നു പരാതി. ആ പരാതി 2019 ജനുവരി 10 തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു എന്ന് ഓൺലൈൻ പരിശോധനയിൽ മനസ്സിലായി. പക്ഷെ നാളിതുവരെ ഇതിനൊരു മറുപടിയും ലഭിച്ചില്ല. ഈ പരാതിയുടെ അവസ്ഥ ഊഹിക്കാവുന്നതേയുള്ളൂ. 100 കണക്കിന് കർഷകർ ഫാം തുടങ്ങാൻ കഴിയാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാട്ടിലൊരു ഫാം തുടങ്ങാൻ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കാത്തിരിക്കുന്ന ഒരു പ്രവാസി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം, കയ്യിലുള്ളതെല്ലാം ചെലവാക്കിയിട്ടും അനുമതി കിട്ടാത്ത അവസ്ഥ. കൂടെ നിൽക്കുന്നവരുടെ ചിറകുകൾക്ക് ബലവും കാലുകൾക്ക് ദൃഢതയും നൽകുന്നവരാണ് യഥാർത്ഥ രക്ഷാകർത്താക്കൾ. അതിനുവേണ്ടിയാവണം നിയമങ്ങളും ചട്ടങ്ങളും ശാസ്ത്രീയമായി പരിഷ്കരിക്കാൻ കഴിയണം. നിക്ഷേപത്തിന് ക്ഷണിച്ചാൽ മാത്രം പോരാ, അതിനുള്ള അവസരം കൂടി ഉണ്ടാക്കണം.